الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പലപ്പോഴും പല ആളുകളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എന്ന പേരിൽ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ. അവരിങ്ങനെ പേജുകൾ മറിക്കുന്നുണ്ടാകും, പക്ഷെ അവരുടെ നാവോ ചുണ്ടോ ചലിക്കുന്നുണ്ടാവുകയില്ല. അവർ ഖുർആൻ ഓതുന്നു എന്ന രൂപത്തിലാണ് അവരും അതുപോലെ തന്നെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവരുടെ ചുണ്ടുകൾ ചലിക്കുന്നില്ല, അവരുടെ നാവ് ചലിക്കുന്നില്ല. അവർ വിശുദ്ധ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കി അവരിങ്ങനെ നോട്ടം മാത്രമാണ് സംഭവിക്കുന്നത്, മറിച്ച് നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ ചുണ്ടുകൊണ്ടുള്ള ചലനമില്ലാതെയാണ് അവർ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ അവർ പാരായണം ചെയ്യുന്നത്. അത് പാരായണമായി പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിശിഷ്യ നിസ്കാരത്തിൽ കേവലം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ചിന്തിക്കുക, നാവുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ നാവ് ചലിപ്പിച്ചുകൊണ്ട് ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ നിർബന്ധമായി ചൊല്ലേണ്ട, സൂറത്തുൽ ഫാത്തിഹ പോലെയുള്ള സൂറത്തുകൾ നാവുകൊണ്ട് ഉച്ചരിക്കാതെ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കേവലം ചിന്ത മാത്രം മറിച്ച് ചുണ്ടും നാവും ചലിക്കാത്ത അവസ്ഥ, അതിനെ പാരായണമായി പരിഗണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നിസ്കാരത്തിൽ ദിക്റു ചൊല്ലുമ്പോൾ ഇങ്ങനെ ചുണ്ടും നാവും ചലിക്കാതെ ഉള്ള അത്തരം കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരു ചോദ്യമാണ്. നിസ്കാരത്തിൽ സ്വന്തത്തിന് തന്നെ കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ നാവ് ചലിപ്പിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത്, ലൈസത് ഹാദിഹി ഖിറാഅതൻ, ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ നാവ് ചലിപ്പിക്കാതെയുള്ള അല്ലെങ്കിൽ ചുണ്ട് ചലിപ്പിക്കാതെയുള്ള പാരായണം യഥാർത്ഥത്തിൽ അത് ഖുർആനോത്തല്ല, പാരായണമല്ല. വഇന്നമൽ ഖിറാഅതു മാ ഹുർരിക ലഹു ലിസാനു, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ നാവ് ചലിപ്പിക്കപ്പെടുന്ന, നാവിന്റെ ചലനമുണ്ടെങ്കിലാണ് ഖുർആനിന്റെ പാരായണം സംഭവിക്കുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാവിന്റെ ചലനമുണ്ടെങ്കിൽ മാത്രമാണ് ഖിറാഅത്ത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു സൈമി റഹിമഹുള്ള പറഞ്ഞു, യജിബു അൻ യുഹരിക ലിസാനഹു ബിദ്ദിക്രി, അവനവന്റെ നാവ് ദിക്റു ചൊല്ലുമ്പോൾ ചലിപ്പിക്കൽ നിർബന്ധമാണ്. വൽവാജിബു ഫി സ്വലാത്തി മിനൽ ഖിറാഅതി വനഹ്വിഹ മഅൽ ഖുദറ, നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അവന് കഴിവുണ്ടെങ്കിൽ, അവന് ഉച്ചരിക്കാൻ നാവ് ചലിപ്പിക്കാൻ അല്ലെ ചുണ്ട് ചലിപ്പിക്കാൻ കഴിവുള്ള ഖുദറത്തുള്ള ഒരാളാണെങ്കിൽ അവന് നിസ്കാരത്തിൽ അത് വാജിബാണ് എന്നാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു സൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇബ്നുൽ ഹാജിബ് റഹിമഹുള്ള പറഞ്ഞു, ولا يجوز اصرار من غير حركه لسان, നാവിന്റെ ചലനമില്ലാതെ ഖുർആൻ രഹസ്യമാക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാവ് ചലിപ്പിക്കാതെ ഉള്ള പാരായണം അത് അനുവദനീയമല്ല. لانه اذا لم يحرك لسانه لم يقرا, കാരണം ഒരുത്തൻ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അവന്റെ നാവ് ചലിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലം യഖ്റ, അവൻ ഖുർആൻ പാരായണം നടത്തിയിട്ടില്ല. വഇന്നമ ഫക്കറ, മറിച്ച് അവൻ കേവലം ചിന്തിക്കുക മാത്രമാണ് ചെയ്തത്, ചിന്ത മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഖുർആനിന്റെ ഓത്ത് പാരായണം നടക്കണമെങ്കിൽ, ഖിറാഅത്ത് നടക്കണമെങ്കിൽ നാവിന്റെ ചലനം നിർബന്ധമാണ് എന്നാണ് ഇബ്നുൽ ഹാജിബ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി ആധുനിക പണ്ഡിതനായ ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഫത്വ കാണാം. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, ഹൽ യജിബു തഹ്രീഖുൽ ലിസാനി ബിൽ ഖുർആൻ ഫി സ്വലാ, നിസ്കാരത്തിൽ നാവ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാവ് ചലിപ്പിക്കൽ നിർബന്ധമാണോ, അല്ലെങ്കിൽ ഹൃദയത്തിൽ കേവലം ചിന്തിച്ചാൽ മാത്രം മതിയാകുമോ എന്ന ചോദ്യത്തിന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നൽകുന്ന മറുപടി, അൽ ഖിറാഅത്തു ലാ ബുദ്ദ അൻ തകൂന ബിൽ ലിസാനി, ഖുർആൻ പാരായണം എന്നുള്ളത് നാവുകൊണ്ടാകൽ അനിവാര്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നാവുകൊണ്ടാകണം എന്നുള്ളത്. فإذا قرأ الإنسان بقلبه في الصلاة എന്നാൽ ഒരു മനുഷ്യൻ ഒരാൾ നിസ്കാരത്തിൽ ഹൃദയം കൊണ്ട് പാരായണം ചെയ്തു, നാവുകൊണ്ട് അവൻ പാരായണം ചെയ്തില്ല, ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രം എങ്കിൽ فإن ذلك لا يجزئه, കാരണം അങ്ങനെയാണെങ്കിൽ അവന്റെ ആ പാരായണം അവന് മതിയാവുകയില്ല. നാവുകൊണ്ട് പറയാത്ത നാവുകൊണ്ട് ഉച്ചരിക്കാത്ത അവസ്ഥയിലാണ് അവൻ പാരായണം നടത്തിയതെങ്കിൽ കേവലം ഹൃദയത്തിൽ ഇങ്ങനെ ഓതി എന്നുള്ളത് കൊണ്ട് അവന് മതിയാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം തന്നെയാണ് എല്ലാ ദിക്റുകളുടെയും അവസ്ഥ നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ അത് നാവുകൊണ്ട് ചുണ്ടുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ആ ചുണ്ടനക്കിക്കൊണ്ട് നാവ് അനക്കിക്കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ലാ തുജ്സിഉ ബിൽ ഖൽബി, ആ ദിക്റുകൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് മതിയാവുകയില്ല, അത് നാവുകൊണ്ട് ഉച്ചരിക്കണം, നാവ് ചലിക്കണം ദിക്റു ചൊല്ലുമ്പോൾ നിസ്കാരത്തിൽ. ബൽ ലാബുദ്ദ അൻ യുഹർരിക ലിൻസാനു ബിഹാ ലിസാനഹു വശഫതൈഹി, മാത്രമല്ല മറിച്ച് അവന് നിർബന്ധമാണ് അവൻ ദിക്റു ചൊല്ലുന്ന സന്ദർഭത്തിൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അവനവന്റെ നാവും അവന്റെ രണ്ട് ചുണ്ടുകളും ചലിപ്പിക്കൽ അവന് നിർബന്ധമാണ്. ലിഅന്നഹ അഖ്വാലുൻ, കാരണം അത് വചനങ്ങളാണ്, ذكرهم قراءتهم وجنغلان. ولا تتحقق الا بتحريك اللسان والشفتين, ഈ വാചകങ്ങൾ അത് നാവിന്റെയും അതുപോലെ തന്നെ ചുണ്ടുകളുടെയും ചലനം കൊണ്ടല്ലാതെ ഈ വാക്കുകൾ വാചകങ്ങൾ ഉച്ചരിച്ചു എന്ന് പറയുന്നത് ശരിയാവുകയില്ല. നാവിന്റെ ചലനമില്ലെങ്കിൽ ചുണ്ടിന്റെ ചലനമില്ലെങ്കിൽ ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാവുകയില്ല. ദിക്ർ ചൊല്ലുക അല്ലെങ്കിൽ ഖിറാഅത്ത് നടത്തുക നിസ്കാരത്തിൽ, ദിക്ർ ചൊല്ലുക നിസ്കാരത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള കാര്യം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നാവിന്റെ ചലനം ഉണ്ടാകണം, അതുപോലെ തന്നെ ചുണ്ടിന്റെ ചലനം, രണ്ട് ചുണ്ടുകളുടെ ചലനം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിക്ർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലും ഹൃദയം കൊണ്ടും നാവുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമുള്ള ഒരു ഇബാദത്താണ്. പക്ഷെ നിസ്കാരത്തിലുള്ള ദിക്റുകൾ അത് നാവുകൊണ്ട് ഉച്ചരിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ ഓർത്താൽ തന്നെ അത് ദിക്റാണ്, സംശയമില്ല. ദിക്റിന്റെ അടിസ്ഥാനവും മനസ്സ് തന്നെയാണ്, കൽബ് തന്നെയാണ്, അതിലും സംശയമില്ല. ഒരാൾ നാവുകൊണ്ട് കേവലം ഉച്ചരിക്കുന്നു, മനസ്സിലൊന്നും അവൻ ആലോചിക്കുന്നില്ലെങ്കിൽ അത് ദിക്റിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നാവിന്റെ ചലനവും ചുണ്ടിന്റെ ചലനവും അനിവാര്യമാണ് ദിക്റിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖിറാഅത്തിന്റെ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ വിഷയത്തിലും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതേ വിഷയത്തിൽ തന്നെ ഇബ്നു ബാസ് റഹിമഹുള്ള നൽകിയിട്ടുള്ള ഫത്വയിൽ ഒന്നുകൂടി വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, ഇപ്രകാരമാണ്. السلام عليكم ورحمة الله وبركاته. أما بعد فإن بعض الناس يأخذون المصحف شليالق يشد القرآن يدكيهم مصحف قرآن يدكيهم ويطالعون فيه دون تحريك شفتيهم أور قرآن مطالع نارتون فارينم چيون ينغن أور تشندقل چلي بكاد أغن الله شليالق لوند. هل هذه الحالة ينطبق عليها اسم قراءة القرآن؟ ഈയൊരു അവസ്ഥക്ക് ഖുർആനിന്റെ പാരായണം എന്നുള്ള പേര് അതിന് പ്രയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ ചുണ്ട് ചലിപ്പിക്കാതെ ഇങ്ങനെ മുസ്ഹഫിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് ഖുർആനിന്റെ പാരായണം എന്ന പേര് അതിന് പ്രയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അം ലാ ബുദ്ദ മിന തലഫുളി ബിഹ, അതോ ഉച്ചരിക്കൽ നിർബന്ധമാണോ നാവുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഉച്ചരിക്കൽ നിർബന്ധമാണ്. വലിസ്മാഇ ലികൈ യസ്തഹിഖു ബിദാലിക സവാബ ഖിറാഅത്തിൽ ഖുർആൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കൽ. മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കുന്നതുമാകാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളെ കേൾപ്പിക്കുന്നതുമാകാം. അത് നിർബന്ധമാണോ? എന്തിന്? ലികൈ യസ്തഹിഖു ബിദാലിക സവാബ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണത്തിന്റെ പ്രതിഫലം അവന് കരസ്ഥമാക്കുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അതിന് അവൻ അർഹനാകുന്നതിനു വേണ്ടി അങ്ങനെ ചെയ്യൽ നിർബന്ധമാണോ? വഹലിൽ മർഉ യുസാബു അലൽ നദറി ഫിൽ മുസ്ഹഫി, ഈ മുസ്ഹഫിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് പ്രതിഫലമുണ്ടോ? വെറുതെ ഇങ്ങനെ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, നാവുകൊണ്ടോ ചുണ്ടുകൊണ്ടോ ചലിപ്പിക്കാതെ, ഒന്നും ചലിപ്പിക്കാതെ ഇങ്ങനെ ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിൽ വല്ല പ്രതിഫലവും കിട്ടുമോ ഒരാൾക്ക്? അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രതിഫലം കിട്ടുമോ? അഫ്തൂന ജസാക്കുമുല്ലാഹു ഖൈറ, ആ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഫത്വ നൽകണം, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ പ്രതിഫലമായി നൽകട്ടെ. അതിന് ഇബ്നു ബാസ് റഹിമഹുള്ള നൽകിയിട്ടുള്ള മറുപടി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്, സലാമിന് മറുപടി പറഞ്ഞു, ലാ മാനിഅ മിനൽ നദറി ഫിൽ ഖുർആനി മിൻ ദൂനി ഖിറാഅത്തിൻ, ഖുർആനിലേക്ക് നോക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. ഖുർആൻ പാരായണം ചെയ്യാതെ ഇങ്ങനെ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക എന്നതിന് തടസ്സമില്ല. എന്തിന്? ലിത്തദബ്ബുരി വത്തഅഖുലി വഫഹ്മിൽ മഅന, ആശയം ചിന്തിക്കുന്നതിന്, ആശയത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടി, ആ അർത്ഥം മനസ്സിലാക്കുന്നതിനു വേണ്ടിയൊക്കെ ഇങ്ങനെ ഖുർആനിലേക്ക് നോക്കി നിൽക്കുക എന്നുള്ളത് അതിന് യാതൊരു തടസ്സവുമില്ല. ഒരാൾക്ക് ഇങ്ങനെ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, അതിന്റെ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കാനും വേണ്ടി ഒരാൾക്ക് ഖുർആനിലേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് തടസ്സമില്ല. ലാക്കിൻ ലാ യുഅ്തബറു ഖാരിആ, പക്ഷെ വിഷയം ഇങ്ങനെ ഖുർആനിലേക്ക് ഇങ്ങനെ വെറും നോട്ടം മാത്രമാണെങ്കിൽ അവനെ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, ഖുർആൻ ഓതുന്നവൻ എന്ന പേര് അവന് പരിഗണിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നവൻ എന്ന് അവനെ വിളിക്കാൻ പാടില്ല. വലാ യഹ്സുലു ലഹു ഫദ്ലുൽ ഖിറാഅത്തി, അവന് ഖിറാഅത്തിന്റെ ശ്രേഷ്ഠത, ഒരു ഖുർആൻ ഓതിയാലുള്ള ശ്രേഷ്ഠത അവന് ഉണ്ടാവുകയില്ല. ഇല്ലാ ഇദാ തലഫദ ബിൽ ഖുർആനി, അവൻ ആ ഖുർആൻ ഉച്ചരിച്ചാലല്ലാതെ, നാവുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഉച്ചരിച്ചാലല്ലാതെ. വലൌ ലം യുസ്മിഉ മൻ ഹൗലഹു, തൊട്ടടുത്തുള്ളവൻ കേട്ടിട്ടില്ലെങ്കിൽ കൂടി, തൊട്ടടുത്ത ആള് കേൾക്കണമെന്നില്ല, പക്ഷെ അവനാ ഉച്ചരിച്ചാൽ മതി, തൊട്ടടുത്ത ആള് അത് വ്യക്തമായി കേൾക്കുക എന്നില്ലെങ്കിൽ കൂടി അവനത് ഉച്ചരിച്ചാൽ മതി. അല്ലെങ്കിൽ അവൻ ഉച്ചരിക്കാതെ വെറുതെ കേവലം ഖുർആനിലേക്ക് മുസ്ഹഫിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അവനെ ഖാരി, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പ്രതിഫലമുണ്ട്, ആലോചിക്കുന്നതിന് പ്രതിഫലമുണ്ട്, ഖുർആനിന്റെ ആശയം പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ അവനവന്റെ നാവ് ചലിപ്പിക്കണം, ചുണ്ട് ചലിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ വിഷയം. ലിഖൗലി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉള്ള കാരണത്താൽ. എന്താണ് വചനം? ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, കാരണം ഖുർആൻ നാളെ പരലോകത്ത് അതിന്റെ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്നവനായി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റവാഹു മുസ്ലിം, മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. വമുറാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ്ഹാബിഹി, ഇവിടെ ഖുർആനിന്റെ അസ്ഹാബുകൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അല്ലദീന യഅമലൂന ബിഹി, അത് ആ ഖുർആനെ കൊണ്ട് അമൽ ചെയ്യുന്നവരാണ്. കമാ ഫിൽ ഹദീസിൽ ഉഖ്ര, മറ്റു ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി, ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, ഫലഹു ബിഹി ഹസന, അവനൊരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംതാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ പത്തിരട്ടിയായി അത് മാറും എന്നൊക്കെ പറയുന്ന. ഖറജഹു തിർമിദി വദ്ദാരിമിയു ബിഇസ്നാദിൻ സഹീഹിൻ, ഇമാം ദാരിമി ഇമാം തിർമിദിയൊക്കെ സഹീഹായ സനദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഒരു ഹറഫ് ഓതിയാൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ആ ഓത്താകണമെങ്കിൽ എന്തു വേണം? അവിടെ ഉച്ചാരണം നടക്കണം. വലയുഅ്തബറു ഖാരിയാൻ ഇല്ലാ ഇദാ തലഫദ ബിദാലിക, ഒരാൾ പാരായണം ചെയ്തവനായി എന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ അവൻ അത് ഉച്ചരിക്കണം. ഉച്ചരിച്ചാലല്ലാതെ അവനെ കാരി എന്ന് പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഉച്ചരിച്ചാലല്ലാതെ, ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് നാവ് ചലിപ്പിച്ചുകൊണ്ട് ആ ഉച്ചാരണം നടന്നാലല്ലാതെ ഒരാളെക്കുറിച്ച് ഖുർആൻ ഓതിയവൻ എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രമേ അയാളെക്കുറിച്ച് ഖുർആൻ ഓതിയവൻ എന്ന് പറയാൻ പറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ നസ്സ അലാ ദാലിക അഹ്ലുൽ ഇൽമി, ഉലമാക്കൾ അതിന് വ്യക്തമായ രൂപത്തിൽ അത് സംസാരിച്ചിട്ടുള്ളതുപോലെ, ആ വിഷയം സംസാരിച്ചിട്ടുള്ളത് പോലെ എന്നാ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു വലിയു തൗഫീഖ്, അള്ളാഹുവാണ് തൗഫീഖിന്റെ വലിയ ഉടമസ്ഥൻ എന്നാണ് ഈ ഫത്വ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പാരായണമാണ് നടത്തുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ഫദലും നേട്ടവും അതിന് പറയപ്പെട്ടിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ അത് ലഭിക്കണമെങ്കിൽ നാവുകൊണ്ടുള്ള ഉച്ചാരണം നടക്കണം. നിസ്കാരത്തിലാണെങ്കിൽ അത് നിർബന്ധവുമാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിലെ ദിക്കറുകളുടെ വിഷയത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. പലപ്പോഴും പല ആളുകളും കേവലം ദിക്കറുകൾ ഇങ്ങനെ ആലോചിക്കുക എന്നുള്ളത് മാത്രമാണ് നടത്താറുള്ളത്. ചുണ്ട് അനങ്ങാതെയാണ് അവർ നിസ്കരിക്കുക, നാവ് ചലിക്കുന്നുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാകും. ഇപ്പൊ പ്രത്യേകിച്ചും റമദാനിലൊക്കെ അവരിങ്ങനെ ഖത്മ തീർക്കാൻ വേണ്ടി ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാകും. അവരുടെ ശബ്ദം പുറത്തേക്ക് വരികയില്ല, അവരുടെ ചുണ്ടുകളും നാവുകളും ചലിക്കുന്നുണ്ടാവുകയില്ല. പക്ഷെ അവരിങ്ങനെ പേജുകൾ മറിച്ച് അവരിങ്ങനെ ഖത്മ തീർക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ഓതുന്നത്. പക്ഷെ അവരുടെ ഓത്ത് ഓത്തായി പരിഗണിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, നമ്മൾ ഖുർആനിലേക്ക് നോക്കി അതിന്റെ ആയത്തുകളും അർത്ഥങ്ങളും ചിന്തിക്കുന്നത് മറ്റൊരു വിഷയം. ഖുർആൻ നമ്മൾ ഓതി എന്ന് പറയണമെങ്കിൽ നമ്മുടെ നാവും ഒരാൾക്ക് സംസാരിക്കാൻ കഴിവുള്ള, അതാണ് നേരത്തെ ഒരു ഫത്വയിൽ പറഞ്ഞ കുദ്രത്തുള്ള ഒരാൾക്ക് നാവ് ചലിപ്പിക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി നാവ് ചലിപ്പിച്ച് ചുണ്ട് ചലിപ്പിച്ചാണ് ഓതേണ്ടത്. അപ്പോഴത് ഓത്താവുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. പല ആളുകളും ഇതറിയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് തന്റെ ഖുർആൻ പാരായണം മറ്റുള്ളവർ കേൾക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഇത് മറച്ചുവെച്ച് ഓതുന്ന ആളുകളുണ്ട്. അവരും ചുണ്ട് ചലിപ്പിക്കാതെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ അവർ പേജുകൾ ഇങ്ങനെ മറിക്കുന്നുണ്ടാകും. ഇതറിയാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ചും റമദാൻ മാസമാണ് അടുത്തു വരുന്നത്, ആ സന്ദർഭത്തിലൊക്കെ ഇത് ധാരാളമായി കാണാറുണ്ട്. അത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. വല്ലാഹു വലിയു തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വ അതൂബ്.